മർക്കോസ് അധ്യായം 6. യേശു അവിടം വിട്ട് സ്വദേശത്തേക്ക് മടങ്ങി. അവന്റെ ശിഷ്യന്മാർ അവനെ പിന്തുടർന്നു. ശബത്ത് ദിവസം യേശു യഹൂദ പള്ളിയിൽ പഠിപ്പിച്ചു. അവന്റെ ഉപദേശം കേട്ട് പലരും അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
ഇയാൾക്കെവിടെ നിന്ന് ഈ ഉപദേശം കിട്ടി? ഈ ജ്ഞാനം ഇവൻ എവിടെ നിന്ന് കിട്ടി? ആരാണിതവന് കൊടുത്തത്? വീര്യപ്രവൃത്തികൾ കാട്ടാനുള്ള ശക്തി ഇവൻ എവിടെ നിന്ന് കിട്ടി? ഇവൻ വെറുമൊരു മറിയാശാരി, മറിയയുടെ മകൻ. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവർ സഹോദരന്മാർ. അവന്റെ സഹോദരിമാരാകട്ടെ, നമ്മോടൊപ്പം ഉണ്ടുതാനും.
അതിനാൽ അവർ അവനെ അംഗീകരിച്ചില്ല. യേശു അവരോട് പറഞ്ഞു,
ഒരു പ്രവാചകനെ മറ്റു നാട്ടുകാർ ബഹുമാനിക്കുന്നു, പക്ഷേ സ്വദേശത്ത് അവന്റെ തന്നെ ബന്ധുക്കളുടെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും ഇടയിൽ പ്രവാചകൻ അംഗീകരിക്കപ്പെടില്ല.
യേശുവിന് അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ ആകെ ചെയ്ത വീര്യപ്രവൃത്തികൾ ചില രോഗികളെ അവരുടെ മേൽ സ്പർശിച്ച് സുഖപ്പെടുത്തുക മാത്രമായിരുന്നു. അവരുടെ അവിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെട്ടു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു. യേശു 12 ശിഷ്യന്മാരെയും ഒന്നിച്ചു വിളിച്ചു. അവരെ അവൻ 2 പേരുടെ സംഘങ്ങളായി അയച്ചു. അശുദ്ധാത്മാക്കളുടെ മേൽ യേശു അവർക്ക് അധികാരം നൽകി. അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു,
യാത്രയ്ക്കായി ഒന്നും എടുക്കരുത്, ഊന്നുവടി മാത്രം എടുക്കുക. അപ്പമോ സഞ്ചിയോ പണമോ കരുതരുത്. ചെരുപ്പുകൾ ഇടുക, ധരിക്കുന്ന വസ്ത്രം മാത്രമായി ഇറങ്ങുക. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ ആ ഗ്രാമം വിടും വരെ അവിടെ താമസിക്കുക. ഏതെങ്കിലും ഒരു ഗ്രാമം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിടുക. നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അത് അവർക്കെതിരെയുള്ള ഒരു സാക്ഷ്യമായിരിക്കും.
ശിഷ്യന്മാർ അവിടം വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് പോയി. അവർ പ്രസംഗിക്കുകയും മാനസാന്തരപ്പെടുവാൻ നാട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അനേകം ഭൂതങ്ങളെ ഒഴിപ്പിച്ചു. രോഗികളെ ഒലിവെണ്ണ പുരട്ടി ഭേദപ്പെടുത്തി. യേശു പ്രശസ്തനായി കഴിഞ്ഞതിനാൽ ഹെരോദാ രാജാവും അവനെപ്പറ്റി കേട്ടു. ചിലർ പറഞ്ഞു,
യേശു സ്നാപക യോഹന്നാനാണ്, അയാൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതിനാലാണ് അവന് ഈ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത്.
മറ്റു ചിലർ പറഞ്ഞു,
അവൻ ഏലിയാവാണ്.
വേറെ ചിലരാകട്ടെ ഇങ്ങനെയാണ് പറഞ്ഞത്,
യേശു പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ പണ്ട് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്.
ഹെരോദാവ് യേശുവിനെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു,
യോഹന്നാന്റെ തല വെട്ടി ഞാനവനെ കൊന്നു, ഇപ്പോഴവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
യോഹന്നാനെ ബന്ധിക്കുവാൻ ഹെരോദാവാണ് സൈനികരോട് ആജ്ഞാപിച്ചത്. അദ്ദേഹം യോഹന്നാനെ തുറങ്കിലടച്ചു. തന്റെ പത്നി ഹെരോദയെ പ്രീതിപ്പെടുത്താനാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഹെരോദ്യ ഹെരോദാവിന്റെ സഹോദരൻ ഫീലിപ്പോസിന്റെ പത്നിയായിരുന്നു. പക്ഷേ അപ്പോൾ ഹെരോദാവ് അവളെ വിവാഹം ചെയ്തിരുന്നു. സ്വന്തം സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് യോഹന്നാൻ അയാളെ ഉപദേശിച്ചിരുന്നു. അതിനാൽ ഹെരോദ്യ യോഹന്നാനെ വെറുത്തു. അവൾക്ക് അയാളെ കൊല്ലണമായിരുന്നു. എന്നാൽ അതിന് ഹെരോദാവിനെ നിർബന്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. യോഹന്നാനെ വധിക്കാൻ ഹെരോദാവിന് ഭയമായിരുന്നു. യോഹന്നാൻ ധാർമ്മികനും പരിശുദ്ധനുമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഹെരോദാവിന് അറിയാമായിരുന്നു. അതിനാൽ ഹെരോദാവ് അയാളെ സംരക്ഷിച്ചു. യോഹന്നാന്റെ പ്രസംഗം ഹെരോദാവിനെ കുഴക്കിയെങ്കിലും അവനത് സസന്തോഷം ശ്രവിച്ചു. എന്നാൽ ഹെരോദയ്ക്ക് അനുകൂലമായ സാഹചര്യം വന്നു. ഹെരോദാവിന്റെ ജന്മദിനമായിരുന്നു. പ്രധാന സർക്കാർ നേതാക്കൾക്കും സൈന്യത്തലവന്മാർക്കും ഗലീലയിലെ പ്രമാണിമാർക്കും ഹെരോദാവ് വിരുന്നൊരുക്കി. ഹെരോദയുടെ പുത്രി വിരുന്നുവേളയിൽ വന്ന് നൃത്തം ചെയ്തു. അവളുടെ നൃത്തത്തിൽ ഹെരോദാവും അയാളുടെ അതിഥികളും വളരെ സന്തുഷ്ടരായി. ഹെരോദാ രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു,
നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നൽകാം.
ഹെരോദാവ് അവൾക്ക് വാക്കു നൽകിയിരുന്നു,
നീ ആവശ്യപ്പെടുന്നത് എന്തും എന്റെ പകുതി രാജ്യം പോലും നിനക്ക് ഞാൻ തരാം.
അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഹെരോദാ രാജാവിനോട് ഞാൻ എന്തു ചോദിക്കണം? അവളുടെ അമ്മ പറഞ്ഞു,
സ്നാപക യോഹന്നാന്റെ ശിരസ് ആവശ്യപ്പെടു.
അവൾ വേഗം രാജാവിന്റെ അടുത്ത് മടങ്ങിയെത്തി. അവൾ രാജാവിനോട് പറഞ്ഞു,
ദയവായി
സ്നാപക യോഹനന്റെ ശിരസ് എനിക്ക് ഇപ്പോൾ തന്നെ തരൂ. ഒരു തളികയിൽ വെച്ച് അതിവിടെ കൊണ്ടുവരൂ.
ഹെരോദാ രാജാവ് ദുഃഖിതനായി. അവൾക്ക് ആവശ്യമുള്ളത് എന്തും നൽകാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അതിഥികളും ആ പ്രതിജ്ഞ കേട്ടിരുന്നതിനാൽ അവളുടെ അപേക്ഷ നിരസിക്കാൻ രാജാവിന് കഴിയുമായിരുന്നില്ല. അതിനാൽ യോഹന്നാന്റെ തല വെട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് ഒരു പടയാളിയെ അയച്ചു. അയാൾ തടവറയിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടി. ഒരു തളികയിൽ യോഹന്നാന്റെ തലയും വെച്ച് പടയാളി രാജസദസ്സിലെത്തി. അയാൾ അത് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് തന്റെ അമ്മയ്ക്കും കൊടുത്തു. യോഹന്നാന്റെ ശിഷ്യന്മാർ സംഭവങ്ങൾ അറിഞ്ഞു. അവർ യോഹന്നാന്റെ ശരീരം ഏറ്റുവാങ്ങി ഒരു കല്ലറയിൽ സംസ്കരിച്ചു. വചനം പ്രസംഗിക്കുന്നതിന് യേശു അയച്ച അപ്പസ്തോലന്മാർ മടങ്ങിയെത്തി. തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം അവർ യേശുവിനോട് വിവരിച്ചു. യേശുവും ശിഷ്യന്മാരും വളരെ തിരക്കിലായിരുന്നു. എന്തെന്നാൽ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. അതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു,
എന്നോടൊപ്പം വരുവിൻ, നമുക്ക് വിജനമായ ഒരിടത്തേക്ക് പോകാം. അവിടെ നമുക്കെല്ലാം വിശ്രമം കിട്ടും.
യേശുവും ശിഷ്യന്മാരും വിജനമായ ഒരിടത്തേക്ക് തനിച്ചു പോയി. വഞ്ചിയിലാണ് അവർ പോയത്. പക്ഷേ അവർ പോകുന്നത് പലരും കണ്ടു. യേശുവായിരുന്നു അതെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ യേശു പോയ സ്ഥലത്തേക്ക് പോയി. യേശു എത്തുമുമ്പ് തന്നെ അവർ അവിടെ എത്തി. യേശു അവിടെ എത്തിയപ്പോൾ അനവധി പേർ അവനെ കാത്തിരിക്കുന്നത് കണ്ടു. ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ കണ്ട അവരോട് യേശുവിന് അനുകമ്പ തോന്നി. അതിനാൽ അവൻ അവരെ പലതും പഠിപ്പിച്ചു. നേരം സന്ധ്യയായി. ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി. അവർ പറഞ്ഞു,
ഇതൊരു വിജനപ്രദേശമാണ്. ഇപ്പോൾ തന്നെ നേരം വളരെ വൈകിയിരിക്കുന്നു. അതിനാൽ ഈ ആളുകളെ പറഞ്ഞയക്കൂ. അവർ കൃഷിസ്ഥലങ്ങളിലും അടുത്ത പട്ടണങ്ങളിലും പോയി ആഹാരം വാങ്ങിക്കൊണ്ടുവന്ന് തിന്നട്ടെ.
പക്ഷേ യേശു പറഞ്ഞു,
നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കൂ.
ശിഷ്യന്മാർ അവനോട് പറഞ്ഞു,
ഇത്രയും പേർക്കുള്ള അപ്പം ഞങ്ങളുടെ പക്കലില്ല. അത്രയും അപ്പം വാങ്ങാനുള്ള പണത്തിന് ഞങ്ങൾ ഓരോരുത്തരും ഒരു മാസം പണിയെടുക്കണം.
യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
നിങ്ങളുടെ പക്കൽ എത്ര അപ്പക്കഷ്ണങ്ങൾ ഉണ്ടെന്ന് പോയി നോക്കൂ.
അവർ തങ്ങളുടെ പക്കലുള്ള അപ്പക്കഷ്ണങ്ങൾ എണ്ണി നോക്കി. അവർ പറഞ്ഞു,
5 അപ്പവും 2 മീനും.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
എല്ലാവരോടും പുൽത്തകിടിയിൽ നിരന്നിരിക്കുവാൻ പറയുക.
ജനങ്ങൾ നിരന്നിരുന്നു. 50ഉം 100ഉം ആളുകളുടെ പന്തിയായിട്ടാണവർ ഇരുന്നത്. യേശു 5 അപ്പവും 2 മീനും എടുത്തു. അവൻ ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ അത് പകുത്ത് ശിഷ്യന്മാർക്ക് നൽകി. അത് വിളമ്പാൻ യേശു അവരോട് പറഞ്ഞു. അനന്തരം 2 മീനും പങ്കിട്ട് അവൻ ജനങ്ങൾക്ക് നൽകി. എല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു. എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴും 12 കുട്ട നിറയെ അപ്പവും മീനും മിച്ചം വന്നു. 5000ത്തോളം പുരുഷന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അനന്തരം യേശു ശിഷ്യന്മാരോട് വഞ്ചിയിൽ കയറാൻ പറഞ്ഞു. തടാകത്തിന്റെ മറുകരയിലുള്ള ബെത്സൈദയ്ക്ക് പോകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ പിന്നാലെ വരാമെന്നും പറഞ്ഞു. ജനക്കൂട്ടത്തോട് വീടുകളിലേക്ക് മടങ്ങാൻ പറയാനാണ് അവൻ അവിടെ നിന്നത്. അവൻ അവരോട് യാത്ര പറഞ്ഞ് പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. രാത്രിയായപ്പോഴും വഞ്ചി നടുക്കടലിൽ തന്നെയായിരുന്നു. യേശു തനിയെ കരയിലുമായിരുന്നു. വഞ്ചി കടലിൽ വളരെ ദൂരത്തായി യേശു കണ്ടു. അത് തുഴയാൻ ശിഷ്യന്മാർ പണിപ്പെടുന്നതും അവൻ കണ്ടു. കാറ്റ് അവർക്ക് എതിരെയായിരുന്നു. പുലർച്ചെ 3നും 6നും ഇടയ്ക്ക് യേശു വഞ്ചിയുടെ അടുത്തേക്ക് പോയി. അവൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയായിരുന്നു. വഞ്ചിയെ കടന്നു പോകും വരെ അവൻ നടപ്പ് തുടർന്നു. പക്ഷേ അവൻ വെള്ളത്തിനു മീതെ നടക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. അതൊരു ഭൂതമായിരിക്കുമെന്ന് അവർ കരുതി. അവർ ഭയന്ന് നിലവിളിച്ചു. എല്ലാ ശിഷ്യന്മാരും അവനെ കണ്ട് ഭയന്നു. പക്ഷേ യേശു അവരോട് പറഞ്ഞു,
ധൈര്യമായിരിക്കൂ, ഇത് ഞാനാണ്, ഭയപ്പെടരുത്.
അനന്തരം അവൻ വഞ്ചിയിലേക്ക് കയറി. കാറ്റ് ശാന്തമായി. ശിഷ്യന്മാർ അമ്പരന്നു. 5 അപ്പത്തെ പെരുപ്പിക്കുന്നത് അവർ കണ്ടു. പക്ഷേ അവർക്കതിന്റെ പൊരുൾ മനസ്സിലായില്ല. അവർക്കതിന് കഴിയുമായിരുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാർ മറുകരയിലെത്തി. ഗന്നേസരത്തിലെ തീരത്ത് അവരെത്തി. വള്ളം കെട്ടിയിട്ടു. അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ യേശുവിനെ കണ്ടു. അവൻ ആരാണെന്ന് അവർക്കറിയാമായിരുന്നു. യേശു അവിടെ എത്തിയ വിവരം നാടൊട്ടുക്കുമുള്ള എല്ലാവരോടും പറയാൻ അവർ ഓടിപ്പോയി. യേശു പോയ എല്ലായിടവും അവർ രോഗികളെ കിടക്കിയോടെ ചുമന്നുകൊണ്ട് ചെന്നു. യേശു ആ പ്രദേശത്തെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം കടന്നു ചെന്നു. അവിടെയെല്ലാം ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് ചന്തസ്ഥലത്ത് കിടത്തി. യേശുവിന്റെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുവാനുള്ള അനുവാദത്തിന് അവർ അവനോട് കെഞ്ചി. അവന്റെ വസ്ത്രത്തിൽ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു.